നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നരുളിയ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആവർത്തന പുസ്തകം 11:20-21 വാക്യങ്ങൾ വായിച്ച് നമുക്ക് ഇന്നത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കാം. യഹോവ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശത്ത് നിങ്ങളും നിങ്ങളുടെ മക്കളും ഭൂമിക്ക് മീതെ ആകാശമുള്ള കാലത്തോളം ദീർഘായുസോടെ ഇരിക്കേണ്ടതിന് അവയെ നിന്റെ വീടിൻ്റെ കട്ടളകളിന്മേലും പടിവാതിലുകളിന്മേലും എഴുതി വയ്ക്കണം. അവയെ നിന്റെ വീടിൻ്റെ കട്ടളകളിന്മേലും പടിവാതിലുകളിന്മേലും എഴുതി വയ്ക്കണം. ചെറുതും വലുതുമായ ആധുനിക ഭവനങ്ങളുടെ പടിവാതിലുകളിലും മുഖ്യ കവാടങ്ങളിലും കുടുംബനാഥൻ്റെ പേര് വിവരങ്ങൾ എഴുതി വയ്ക്കാറുണ്ട്. ആ ഭവനത്തിൽ താമസിക്കുന്ന ആളെ കണ്ടുപിടിക്കുവാൻ അപരിചിതനെ അത് സഹായിക്കുന്നു. ഇതുപോലെ മിസ്രൈമ്യ അടിമത്വത്തിൽ നിന്ന് യഹോവ വിളിച്ചുകൊണ്ടുവന്ന ജനത്തെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത കനാൻ നാട്ടിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ അവർ പാർക്കുന്ന ഭവനത്തിൻ്റെ പടിവാതിലുകൾ മേലും കട്ടളകൾ മേലും യഹോവ അവർക്ക് നൽകിയ കൽപ്പനകൾ എഴുതി വയ്ക്കണമെന്ന് യഹോവ അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഈ മുന്നറിയിപ്പ് തങ്ങൾ അനുസരിക്കുമെന്ന് ജനം മോശയോട് സത്യം ചെയ്തു. കാരണം ഈ വചനങ്ങൾ യഹോവ പർവ്വതത്തിൽ തീ, മേഘം, അന്ധകാരം എന്നിവയുടെ നടുവിൽ നിന്നാണ് സർവസഭയോടും അരളി ചെയ്തത്. ആവർത്തന പുസ്തകം 5:24 വാക്യത്തിൽ ഈ ജനം പറയുന്നു, തീയുടെ നടുവിൽ നിന്ന് അവൻ്റെ ശബ്ദം ഞങ്ങൾ കേട്ടിരിക്കുന്നു. ദൈവം മനുഷ്യരോട് സംസാരിച്ചിട്ടും അവർ ജീവനോടിരിക്കുന്നു, ഞങ്ങൾ ഇന്ന് കണ്ടുമിരിക്കുന്നു. അതുകൊണ്ട് അവൻ ഞങ്ങളോട് അരളി ചെയ്തത് ഞങ്ങൾ അനുസരിക്കുമെന്ന് ജനം മോശയോട് സമ്മതിക്കുന്നു. ഇനിയും എപ്രകാരമാണ് ഈ കൽപ്പനകൾ എഴുതി വയ്ക്കേണ്ടത്? തോൽ ചുരുളുകളിൽ അത് എഴുതി തോൽ സഞ്ചികളിലോ കല്ലുകൊണ്ടുള്ള എന്തെങ്കിലും കവറിങ്ങിലോ അതാക്കി അവർ ലോഹനിർമ്മിതമായ പെട്ടികളിലോ തുകൽ സഞ്ചികളിലോ നിക്ഷേപിച്ച് കട്ടളകളിന്മേൽ പ്രതിഷ്ഠിക്കുകയായിരുന്നു അന്ന് അവർ ചെയ്തിരുന്നത്. എബ്രായ ഭാഷയിൽ ഇതിനെ മെസൂസ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. മെസൂസ ഒരു ഭവനത്തിൻ്റെ മുൻപിലുണ്ടെങ്കിൽ അതൊരു എബ്രായൻ്റെ ഭവനമാണെന്നും ജീവനുള്ള ദൈവമായ യഹോവയാകുന്നു അവരുടെ ദൈവമെന്നും മറ്റുള്ളവർ മനസ്സിലാക്കിയിരുന്നു. ഇത് സർവശക്തനിൽ വിശ്വസിക്കുന്നവരുടെ വീടാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുവാൻ ഈ പ്രത്യേകത സഹായിച്ചു. ഈ പ്രത്യേകതയുള്ള ഭവനത്തെ നിശ്ചയമായും ദൈവം അനുഗ്രഹിക്കുമെന്ന് അവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 6:10-11 യഹോവ അവരെ അനുഗ്രഹിക്കുന്നതിനെ കുറിച്ച് കാണാം. 6:10 നിന്റെ ദൈവമായ യഹോവ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിന്നെ കൊണ്ടുവന്ന് നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും നീ നിറയ്ക്കാത്ത സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും കുഴിക്കാത്ത കിണറുകളും നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും ഞാൻ നിനക്ക് തരും എന്ന് യഹോവ അവരോട് സത്യം ചെയ്തു. 11:23-25 വാക്യങ്ങൾ വായിച്ചാൽ അതിൽ നിന്ന് യഹോവയുടെ കൽപ്പന പാലിച്ച് ജീവിക്കുന്നവൻ്റെ മുൻപിൽ നിന്ന് തടസ്സങ്ങളെല്ലാം മാറുമെന്നും വലിയ നന്മ കൊണ്ട് അവനെ അനുഗ്രഹിക്കുമെന്നും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നവൻ കാലെടുത്തു വയ്ക്കുന്ന ദേശം അവർക്ക് ലഭിക്കുമെന്നും മനസ്സിലാകുന്നു. അതായത് ഏത് പ്രവൃത്തി ആരംഭിച്ചാലും ദൈവ പൈതലിന് അത് സാധിക്കും. അവൻ എന്താ ആരംഭിച്ചാലും അത് സാധിപ്പാൻ യഹോവ അവൻ്റെ കൂടെയുണ്ട്. 4 അവൻ്റെ അതിർ വിസ്താരമാകുമെന്നും തുടർന്ന് ഒരു ദൈവ പൈതലിനെ മറ്റുള്ളവർ ഭയക്കുമെന്നും 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ 11 അധ്യായത്തിന്റെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ യഹോവയുടെ കൽപ്പന അനുസരിക്കുമെന്ന് അവർ സമ്മതിച്ച മെസൂസ എന്ന കവറ് തൂക്കിയിട്ട് കഴിയുമ്പോൾ, അതായത് യഹോവ വസിക്കുന്ന ഭവനമാണെങ്കിൽ യഹോവ ഇസ്രായേലിനെ അനുഗ്രഹിക്കും. ഒരു ക്രിസ്ത്യാനി അവൻ വിശ്വാസിയാണെങ്കിൽ അവൻ്റെ ഭവനം മറ്റൊരു വ്യക്തി തിരിച്ചറിയുന്നതായിരിക്കണം. എങ്ങനെയാ ഒരു വിശ്വാസിയുടെ വീട് ആണെന്ന് വേറൊരുവൻ തിരിച്ചറിയുന്നത്? ആ വീട്ടിൽ നിന്നുയരുന്ന പ്രാർത്ഥന, സ്തുതിയുടെ ശബ്ദം, ഇതെല്ലാം അത് യേശു വസിക്കുന്ന ഭവനമാണെന്ന് അറിയണം. നാം എല്ലാവരും നിത്യതയിലേക്കുള്ള യാത്രയിലാണ്. കനാൻ നാട്ടിലേക്ക് യാത്ര തിരിച്ചവരോട് നിങ്ങൾ കനാൻ നാട്ടിൽ ചെല്ലുമ്പോൾ ഇന്നത് ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞതുപോലെ തന്നെ നാമും നിത്യതയിലേക്കുള്ള പുറപ്പാടില. നിത്യതയാണ് നമ്മുടെ ലക്ഷ്യം. അവിടേക്ക് യാത്ര ചെയ്യുന്ന നാം പാർക്കുന്ന സ്ഥലത്ത് യേശു ഉള്ള വ്യക്തികളാണ്, യേശു ഉള്ള ഭവനമാണ് നമ്മുടേതെന്ന് മറ്റുള്ളവർ അറിയുന്നതായിരിക്കണം. അതിനെന്ത് ചെയ്യണം? ഒരു വ്യക്തിയുടെ ജീവിത രീതിയും സംസാരവും എല്ലാം ഇവൻ ദൈവത്തെ അറിയുന്നവനാണെന്ന് മനസ്സിലാക്കണം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 12 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ, മർക്കോസ് 2:1 നാം വായിക്കുമ്പോൾ, യേശു ഉണ്ടെന്നുള്ള ശ്രുതിയുള്ള ഒരു ഭവനത്തെക്കുറിച്ച് നമുക്ക് കാണാം. യേശു ഉണ്ടെന്നുള്ള ശ്രുതി. പിന്നെ കഫർനഹൂമിൽ യേശു ചെന്നപ്പോൾ അവൻ വീട്ടിലുണ്ടെന്ന ശ്രുതിയായി ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. പലരും അവിടെ വന്നുകൂടി കാരണം യേശു ഉണ്ടെന്ന ശ്രുതി അവിടെ പരന്നതാണ്. യേശു ഒരു വീട്ടിൽ കയറണമെങ്കിൽ ആ വീടിൻ്റെ ഉടമസ്ഥൻ യേശുവിനെ വിളിച്ചിരിക്കണം. നമുക്കറിയാം, എമ്മൗസിലേക്ക് പോയ 2 ശിഷ്യന്മാരോട് കൂടെ വചനം സംസാരിച്ച് നടന്ന യേശു കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ മുമ്പോട്ട് പോകുന്നതായി കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഗുരു, ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്ന് ഇന്ന് രാത്രി നമുക്ക് ഇവിടെ കയറി. യേശു അങ്ങനെ ആ വീട്ടിൽ കയറി. അപ്പം വിളിക്കാതെ യേശു ആരുടെയും വീട്ടിൽ വരികയില്ല, വിളിക്കാതെ ആരുടെയും ഉള്ളത്തിൽ യേശു കടന്ന് ചെല്ലുകയില്ല. വീട്ടുടയവന് യേശുവിനെ വിളിച്ചത് കൊണ്ടാണ് കഫർനഹൂമിലെ ആ വീട്ടിൽ യേശു ഉണ്ടെന്നുള്ള ശ്രുതി വരുന്നത്. പക്ഷേ യേശു ഉണ്ടെന്നുള്ള ശ്രുതി വരക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ആ വീടിൻ്റെ ചുറ്റുപാടും ആളുകൾ, ജനൽക്കലും വാതുക്കലും എല്ലാം ആളാ മുറി മുഴുവനും നിറഞ്ഞു കഴിഞ്ഞു. അപ്പോഴാണ് 4 ചേർന്ന് ഒരുവനെ കിടക്കയോടെ ചുമ്മിക്കൊണ്ടുവന്നത്. അവർക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ സ്ഥലമില്ലാത്തപ്പോൾ അവർ ചെയ്തത് മേൽക്കൂര പൊളിച്ച് അവനെ താഴേക്കിറക്കി. അവിടെ ഒരു അത്ഭുതം നടന്നു. കിടക്ക എഴുന്നേറ്റ് അവൻ എടുത്ത് അവൻ നടന്നു. വീട്ടുടയവന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം, തൻ്റെ നഷ്ടമല്ല അദ്ദേഹം കരുതി കണ്ടത്, മറ്റുള്ളവരുടെ ലാഭമായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്തോഷം. യേശു തൻ്റെ വീട്ടിൽ ഉള്ളതാണ് അദ്ദേഹത്തിൻ്റെ സന്തോഷം. എത്രയും നഷ്ടം തനിക്ക് വന്നാലും അത്രയും അധികം സമയം യേശു തൻ്റെ വീട്ടിലുണ്ട്. യേശു തൻ്റെ വീട്ടിലുള്ളത് അനേകർക്ക് ആശ്വാസം കൊടുക്കുന്നു. അതായിരുന്നു ആ വീട്ടുകാരൻ്റെ സന്തോഷം. പ്രിയമുള്ളവരെ, എല്ലാ കാര്യത്തിലും ലാഭം മാത്രം നോക്കുന്ന ഒരു സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ യേശു ആരെങ്കിലും ആ ലാഭത്തെ നഷ്ടമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്കൊരിക്കലും അത് നഷ്ടമാകുകയില്ല. നിന്റെ സമയം, നിന്റെ ആരോഗ്യം, നിനക്ക് ദൈവം തന്ന ധനം യേശുവിനു വേണ്ടി നീ നൽകുമെങ്കിൽ അമക്ക് കുലുക്കി കവിയുന്ന ഒരളവ് നിനക്ക് ദൈവം മടക്കിത്തരും. നിന്റെ ആരോഗ്യം യേശുവിനുള്ളതാ, നിന്റെ പണം യേശുവിനുള്ളതാ. അത് യേശു നിനക്ക് തന്നതുകൊണ്ട് മാത്രമാണ് നീ അനുഭവിക്കുന്നത്. അതുകൊണ്ട് നിന്റെ ഉള്ളിൽ, നിന്റെ ഭവനത്തിൽ യേശു ഉണ്ടെന്നുള്ള ശ്രുതി മറ്റുള്ളവർ അറിയണം. ഇനി ഒരു വ്യക്തി അവൻ്റെ ഭവനത്തിൽ മാത്രമല്ല, ഏത് സാഹചര്യത്തിലായാലും അവൻ്റെ സംസാരവും അവൻ്റെ പ്രവൃത്തിയും യേശു ഉള്ളിലുള്ള ഒരു വ്യക്തിയുടേതായിരിക്കണം. അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് 16:25 പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിൽ അടച്ച ഒരു സംഭവം നമുക്ക് കാണാം. വളരെ അധികം പീഡകൾ സഹിച്ചതിന് ശേഷമാണ് അവരെ കാരാഗ്രഹത്തിൽ ഇട്ട് പൂട്ടിയത്. അപ്പോസ്തല പ്രവൃത്തി 16:25 ആ കഷ്ടതയിലും അവർ പിറുപിറുക്കുകയോ നിരാശപ്പെടുകയോ ചെയ്തില്ല. കാരാഗ്രഹ പ്രമാണിയോട് അവരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി സൂക്ഷിച്ചുകൊള്ളാൻ നിർദ്ദേശവും നൽകി. അവരെ അകത്തെ തടവിലാക്കി കാൽ ആമത്തിലിട്ട് പൂട്ടി. ശാരീരികമായി അവരൊത്തിരി പീഡ അനുഭവിച്ചു. പക്ഷേ ആ അവസ്ഥയിലും അവർ എന്ത് ചെയ്തു എന്ന് 16:25 കാണാം. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. എപ്പോൾ? അർദ്ധരാത്രിയുടെ യാമത്തിൽ. ജീവിതത്തിലെ കഷ്ടതകളാണ് നിന്റെ അർദ്ധരാത്രിയെങ്കിൽ ആ അർദ്ധരാത്രിയിൽ നീ ചെയ്യേണ്ടുന്നത് നിരാശയോ ക്ഷീണമോ കാണിക്കുകയല്ല, വേണ്ടാത്ത വാക്കുകൾ, ദൈവനിന്ദകളുള്ള വാക്കുകൾ പറയുകയല്ല വേണ്ടിയത്. എന്ത് ചെയ്യണം? പാടി ദൈവത്തെ സ്തുതിക്കണം. സ്തുതിയും ആരാധനയും എവിടെ ഉയരുന്നുവോ അവിടെ രക്ഷകന്റെ സാന്നിധ്യം എത്തിക്കഴിയും. ഈ പാടി ആരാധിച്ച് സ്തുതിക്കുന്ന ഒരു ദൈവവൈതലിനെ ശ്രദ്ധിക്കുന്നവരുണ്ട്. അവിടെയാണ് അതിൻ്റെ പ്രത്യേകത. ഇവർ പാടി സ്തുതിച്ചപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്, തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അവരും തടവുകാരാണ്, സമശിക്ഷാവിധി അവർക്കും. അവരും എന്ത് ചെയ്യുന്നു? ഈ പാട്ട് പാടുന്നവരെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പാടി സ്തുതിക്കുന്നവനെ ശ്രദ്ധിക്കുന്നവർക്ക് പാടുന്നവന് മാത്രമല്ല ശ്രദ്ധിക്കുന്നവനും അനുഗ്രഹം കിട്ടും. അടിസ്ഥാനം കുലുങ്ങുമാറ് ഒരു വലിയ ഭൂകമ്പമുണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. വാതിലൊക്കെയും തുറന്നു. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. ഭിത്തി ഒന്നും ഇടിഞ്ഞില്ല. അടിത്തറ ഇളകിയൊന്നും പോയില്ല. പക്ഷെ അവിടെ സംഭവിച്ചത് ചിലതുണ്ട്. വാതിലുകൾ തുറന്നു, ചങ്ങല അഴിഞ്ഞു. അതെ, യഹോവയുടെ മഹത്വം അവിടെ വെളിപ്പെടുത്തി. ദൈവത്തിൻ്റെ മക്കൾ ഏത് സാഹചര്യത്തിലാണെന്നുള്ളതല്ല, ആ സാഹചര്യത്തിൽ അവൻ ദൈവത്തെ സ്തുതിച്ചു കഴിയുമ്പോൾ ദൈവം പ്രവർത്തിക്കും. റോമിലേക്ക് പൗലോസിനെയും മറ്റ് തടവുകാരെയും കപ്പലിൽ കൊണ്ടുപോകുന്ന സമയത്ത് ദിവസങ്ങളോളം രാത്രിയോ പകലോ ദിവസമേത എന്നറിയാതെ അവർ ഭാരപ്പെട്ടിരുന്നപ്പോൾ, ഈശാനമൂലൻ കപ്പലിനെ തകർക്കുമെന്ന് മനസ്സിലായപ്പോൾ, താനായിരിക്കുന്ന സാഹചര്യത്തിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചവനാണ് പൗലോസ്. ആ പ്രാർത്ഥനയും ഉപവാസത്തിൽ നിന്നും എഴുന്നേറ്റ പൗലോസ് തൻ്റെ സഹ യാത്രക്കാരെ ആശ്വസിപ്പിച്ചു. കപ്പലുടയും, അത് നിശ്ചയമാണ്. പക്ഷെ നമ്മളിൽ ആരെയും ദൈവം ജീവനെടുക്കുകയില്ല. അവരെ, അത്രയും പേരെ പൗലോസിന് നേടുവാൻ കഴിഞ്ഞത് മാത്രമല്ല, രക്ഷപ്പെട്ട ദ്വീപിലുള്ളവരെ പോലും നേടുവാൻ ദൈവം സഹായിച്ചു. ദൈവത്തിന്റെ പൈതലിനും മറ്റുള്ളവരെ അപകടത്തിൽ നിന്ന് രക്ഷിപ്പാനും മറ്റുള്ളവരെ ദൈവത്തിന് വേണ്ടി നേടാനും കഴിയും. അപ്പോൾ ഒരു ദൈവ പൈതൽ എവിടെയെന്നുള്ളതല്ല വിഷയം, എവിടെയായാലും പാടി സ്തുതിച്ച് മുട്ടിന്മേൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ ദൈവം അവിടെ എത്തും. പൗലോസ് പറയുന്നു, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ കർത്താവ് കഴിഞ്ഞ രാത്രിയിൽ എന്നോട് സംസാരിച്ചു. പ്രിയമുള്ളവരെ, അന്ന് പൗലോസിനോട് സംസാരിച്ചുവെങ്കിൽ ഇന്ന് നമ്മളോടും സംസാരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. പ്രസിദ്ധ മിഷണറിയായിരുന്ന എ. ഷീഫർ യൂറോപ്പ് പര്യടനം കഴിഞ്ഞ് അമേരിക്കയിലേക്ക് മടങ്ങുകയായിരുന്നു. അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വിമാനം അറ്റ്ലാന്റ സമുദ്രത്തിന്റെ മുകളിലൂടെ പറക്കുമ്പോൾ വിമാനത്തിന് എന്തോ തകരാറ് സംഭവിക്കുന്നു എന്ന ഒരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായി. പെട്ടെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. അധികം താമസിയാതെ തന്നെ വിമാനത്തിനകത്തൊരു അടിയന്തര സന്ദേശം മുഴങ്ങി. വിമാനത്തിന്റെ എഞ്ചിൻ തകരാറിലാകുന്നു, അപകടം സംഭവിച്ചേക്കാം, എല്ലാവരും അതിനാൽ ലൈഫ് ജാക്കറ്റുകൾ ധരിക്കുക. സഹായത്തിനുള്ള സന്ദേശം എല്ലായിടത്തേക്കും അയച്ചതിനാൽ വാർത്ത കേട്ട മിഷണറിയുടെ കുടുംബാംഗങ്ങളും ശക്തമായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അതാ വരുന്നു വീണ്ടും ഒരു സന്ദേശം വിമാനത്തിനകത്ത്. എല്ലാവരും ആകാംക്ഷയിലായി. വിമാനത്തിൽ നിന്ന് വന്ന സന്ദേശം ഇപ്രകാരമായിരുന്നു: എഞ്ചിന് തകരാറുണ്ടായിരുന്നു എന്നത് ശരിയാണ്, എന്നാൽ എഞ്ചിൻ ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിയത്തില്ല. ദയവായി ക്ഷമിക്കുക, ലൈഫ് ജാക്കറ്റുകൾ മാറ്റുക. പെട്ടെന്ന് ഷിഫർ എഴുന്നേറ്റ് പറഞ്ഞു, എനിക്കറിയാം ഇതെങ്ങനെ സംഭവിച്ചുവെന്ന്, എൻ്റെ ദൈവം പ്രാർത്ഥന കേട്ട് പ്രവർത്തിച്ചതാണ്. എൻ്റെ ദൈവം പ്രാർത്ഥന കേട്ട് പ്രവർത്തിച്ചതാണ്. ഇപ്രകാരം പറയുവാൻ യേശു ഉള്ളിലുള്ള ഒരു ദൈവ പൈതലിനെ കഴിയും. പഴയ നിയമകാലത്ത് യേശുവിൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകൾ എഴുതി പടിവാതിലുകൾ മേലും കട്ടളകൾ മേലും വെച്ചുവെങ്കിലും നീ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും വഴി നടക്കുമ്പോഴും നിന്റെ തലമുറകളോട് ഇത് മുന്നറിയിപ്പ് പറഞ്ഞു കൊടുക്കണമെന്ന് യഹോവ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതുപോലെ പ്രിയമുള്ളവരെ, ഈ പുതിയ നിയമ ക്രിസ്ത്യാനികളാകുന്ന നാം നമ്മുടെ ഭവനത്തിൽ ജീവിക്കുമ്പോൾ അത് ദൈവമുള്ള ഭവനമാണെന്നറിയണം. നാം ഏത് സാഹചര്യത്തിലായാലും നമ്മുടെ ഉള്ളിൽ ദൈവമുണ്ടെന്നറിയണം. നാം ഈ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവരാകുന്നുവെന്ന് മറ്റുള്ളവരറിയുക. മാത്രമല്ല നമ്മുടെ തലമുറകളോടും നാം ഇത് പറഞ്ഞു കൊടുക്കുവാൻ ബാധ്യസ്ഥരാണ്. സയൻസ് എത്ര പുരോഗമിച്ചാലും ആധുനിക സംവിധാനങ്ങൾ എത്ര വർദ്ധിച്ചാലും അപകടം ധാരാളമാണ്. ഒരു പരിധിവരെ മാത്രമേ സകലതിനും നമ്മെ രക്ഷിക്കാൻ കഴിയുള്ളൂ. എന്നാൽ യഹോവ കൂടെയുണ്ടെങ്കിൽ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ അഥവാ അപകടമുണ്ടാകാതെ അവൻ നമ്മെ രക്ഷിക്കും. പ്രിയ കുഞ്ഞുങ്ങളെ, കൽപ്പന അനുസരിച്ച് ജീവിക്കുക, അത്ഭുതങ്ങൾ സംഭവിക്കും. യേശുവിൻ്റെ രക്തത്താൽ നമ്മളിട്ട അടയാളം ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കും. കൽപ്പന കാത്തുകൊള്ളുന്നവരുടെ കാവൽ കർത്താവ് നടത്തും. അതിനായി നമ്മളെ തന്നെ താഴ്ത്തിക്കൊടുക്കാം. അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുമെന്ന് കർത്താവിനോട് സമ്മതിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന നല്ല പിതാവേ, സ്വന്തം വിവേകത്തിലൂന്നാതെ അങ്ങേ അനുസരിപ്പാൻ കൃപ ചെയ്യണമേ. ഞങ്ങളുടെ ഭവനത്തിനകത്തും പുറത്തും കൽപ്പന അനുസരിച്ച് ജീവിച്ച് ദൈവ പൈതലെന്ന് ശത്രു പോലും ഞങ്ങളെ കണ്ടു പറയുവാനും അത്ഭുതപ്പെടുവാനും ഭൂമിക്കും ഇതേ ആകാശമുള്ള കാലത്തോളം ഞങ്ങൾ ദൈവ കൽപ്പന അനുസരിച്ച് ദീർഘായുസോടെ ഞങ്ങളുടെ തലമുറകൾ ജീവിക്കുവാൻ കാൽ കുടുങ്ങാതെ കാക്കുന്ന യേശുവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അപേക്ഷ കേൾക്കണമേ. ആമേൻ. bible.study.co.in വേണ്ടി തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്.